ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ലക്ഷ്മി ശ്രീ വിജയ. പ്രധാന വാർത്തകൾ. ഉഭയകക്ഷി വ്യാപാര സാമ്പത്തിക ബന്ധങ്ങൾ ശക്തിപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ള രണ്ടാമത് ഇന്ത്യ സിംഗപ്പൂർ മന്ത്രിതല സമ്മേളനം ഇന്ന്. ശ്രീകൃഷ്ണ ജയന്തി ശോഭായാത്രയ്ക്കൊരുങ്ങി നാടും നഗരവും. സ്നേഹത്തിന്റെയും ധർമ്മത്തിന്റെയും മഹത്തായ സന്ദേശത്തെ ഓർമ്മിപ്പിക്കുന്ന സുദിനമെന്ന് ഗവർണർ. മനുഷ്യ മനസ്സുകളിലെ സ്നേഹവിശ്വാസങ്ങളെ ദൃഢപ്പെടുത്തുന്ന ആഘോഷമെന്ന് മുഖ്യമന്ത്രി. വയനാട് ഉരുൾപൊട്ടൽ ദുരിതബാധിതരുടെ പുനരധിവാസം ചർച്ച ചെയ്യാൻ സർക്കാർ വിളിച്ച സർവകക്ഷി യോഗം വ്യാഴാഴ്ച. ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ മുഖ്യമന്ത്രി പറഞ്ഞതിൽ കൂടുതലൊന്നും പറയാനില്ലെന്ന് സാംസ്കാരിക മന്ത്രി സതീശ് ചെറിയാൻ. നടപടി കൈക്കൊള്ളുന്നതിൽ സർക്കാരിന് ഇരട്ടത്താപ്പെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. സാഫ് അണ്ടർ 20 ചാമ്പ്യൻഷിപ്പ് പുരുഷ സെമിയിൽ ഇന്ത്യ അല്പസമയത്തിനകം ബംഗ്ലാദേശിനെ നേരിടും. വാർത്തകൾ വിശദമായി. രണ്ടാമത് ഇന്ത്യ സിംഗപ്പൂർ മന്ത്രിതല സമ്മേളനം ഇന്ന് സിംഗപ്പൂരിൽ നടക്കും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര സാമ്പത്തിക ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ള ചർച്ചയിൽ ഇന്ത്യയിൽ നിന്നും നിർമ്മലാ സീതാരാമൻ, പീയൂഷ് ഗോയൽ, എസ് ജയശങ്കർ, അശ്വിനി വൈഷ്ണവ് എന്നീ മന്ത്രിമാർ പങ്കെടുക്കും. സിംഗപ്പൂർ നേതൃത്വവുമായി നടക്കുന്ന രണ്ടാമത് ഇന്ത്യ സിംഗപ്പൂർ യോഗത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തന്ത്രപരമായ പങ്കാളിത്തത്തിന്റെ വിവിധ വശങ്ങൾ അവലോകനം ചെയ്യുകയും സഹകരണത്തിന്റെ പുതിയ സാധ്യതകൾ തേടുകയും ചെയ്യും. ഇന്ത്യയിലേക്കുള്ള വിദേശ നിക്ഷേപത്തിന്റെ പ്രധാന സ്രോതസ്സാണ് സിംഗപ്പൂർ. സമ്മേളനത്തിൽ പങ്കെടുക്കാനെത്തിയ കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ ഇന്നലെ സിംഗപ്പൂരിൽ വ്യവസായ പ്രമുഖരുമായി ഉഭയകക്ഷി വ്യാപാര നിക്ഷേപ വിഷയങ്ങൾ ചർച്ച ചെയ്തു. ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ഇന്ന് മുൻ ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് പ്രസിഡന്റ് ടി രാജകുമാറുമായി കൂടിക്കാഴ്ച നടത്തി. വിജയകരമായി കാലാവധി പൂർത്തിയാക്കിയ അദ്ദേഹത്തെ കേന്ദ്രമന്ത്രി അഭിനന്ദിച്ചു. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് യുഎസ് പര്യടനത്തിന്റെ അവസാന ദിവസമായ ഇന്നലെ ദേശീയ പൌരാവകാശ മ്യൂസിയം സന്ദർശിച്ചു. ടെന്നസിയിലെ മെംഫിസിൽ ഇന്ത്യൻ സമൂഹവുമായി അദ്ദേഹം സംവദിച്ചു. മെംഫിസ്, അറ്റ്ലാന്റ, നാഷ്വില്ലെ എന്നിവിടങ്ങളിൽ നിന്നുള്ള ഇന്ത്യൻ പ്രവാസികളുമായി സംവദിക്കവെ ഇന്ത്യൻ സമൂഹത്തിന്റെ നേട്ടങ്ങളെയും സമൂഹത്തിനും ശാസ്ത്രത്തിനും സമ്പദ്വ്യവസ്ഥയ്ക്കും അവർ നൽകിയ സംഭാവനകളെയും രാജ്യരക്ഷാമന്ത്രി പ്രശംസിച്ചു. 17 നൂറ്റാണ്ട് മുതലുള്ള യുഎസിലെ പൌരാവകാശ പ്രസ്ഥാനത്തിന്റെ ചരിത്രം രേഖപ്പെടുത്തുന്നതാണ് നാഷണൽ സിവിൽ റൈറ്റ്സ് മ്യൂസിയം. മഹാത്മാഗാന്ധിയുടെ അഹിംസയിലൂന്നിയ സമരങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ അർത്ഥകായ പ്രതിമയും ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. ശ്രീകൃഷ്ണ ജയന്തി ശോഭായാത്രയ്ക്കൊരുങ്ങി നാടും നഗരവും. സംസ്ഥാനമെമ്പാടുമുള്ള ക്ഷേത്രങ്ങളിൽ ഇന്ന് പ്രത്യേക പൂജകളും ആഘോഷ പരിപാടികളും നടക്കുകയാണ്. ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിൽ വൈകിട്ട് വിപുലമായ ശോഭായാത്രകൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. തലസ്ഥാനത്തെ പ്രധാന ശോഭായാത്ര പാളയം ഗണപതി ക്ഷേത്രത്തിൽ നിന്ന് വൈകിട്ട് 4 ആരംഭിക്കും. കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഉദ്ഘാടനം ചെയ്യും. കേരള സർവകലാശാല വൈസ് ചാൻസലർ ഡോ മോഹനൻ കുന്നുമ്മൽ ഗോകുല പതാക ഉയർത്തും. തൃശൂരിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ശോഭായാത്രയുടെ ഉദ്ഘാടനം നിർവഹിക്കും. ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ വയനാട്ടിൽ ആഘോഷങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട്. ശോഭായാത്ര ആരംഭിക്കുമ്പോൾ ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിക്കും. പുണ്യമീ മണ്ണ് പവിത്രമീ ജന്മം എന്നതാണ് ഇത്തവണത്തെ ശ്രീകൃഷ്ണ ജയന്തി സന്ദേശം. പ്രസിദ്ധമായ ആറന്മുള അഷ്ടമി രോഹിണി വള്ളസദ്യ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. ക്ഷേത്രത്തിനുള്ളിൽ 60,000 പേർക്കും പുറത്ത് 10,000 പേർക്കുമാണ് സദ്യ ഒരുക്കിയത്. ആരോഗ്യമന്ത്രി വീണ ജോർജ് വള്ളസദ്യയിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. കണ്ണന്റെ പിറന്നാളായ അഷ്ടമിരോഹിണി ദിനത്തിൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ വൻ ഭക്തജനത്തിരക്ക്. ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് പുലർച്ചെ 3 മണിക്ക് നിർമാല്യ ദർശനത്തോടെ ഗുരുവായൂർ ക്ഷേത്രത്തിലെ അഷ്ടമിരോഹിണി ചടങ്ങുകൾക്ക് തുടക്കമായി. വിശദാംശങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ്.
ഉണ്ണിക്കണ്ണന്റെ പിറന്നാളിന് കണ്ണനെ ഒരു നോക്ക് കാണാൻ ഇന്നലെ അർദ്ധരാത്രി മുതൽ തന്നെ ഗുരുവായൂരിൽ ഭക്തജനങ്ങൾ വരി നിൽക്കാൻ തുടങ്ങിയിരുന്നു. രാവിലെ 9 മണിക്ക് മമ്മയൂർ ക്ഷേത്രത്തിൽ നായർ സമാജത്തിന്റെ നേതൃത്വത്തിൽ ഉറിയടി, ഗോപികാ നൃത്തം, ജീവിത എഴുന്നള്ളിപ്പ് എന്നിവ നടന്നു. രാവിലെ 10 ഉറിയടി ഘോഷയാത്രയും പുറപ്പെട്ടു. താലപ്പൊലി, വിവിധ വാദ്യങ്ങൾ, കൃഷ്ണരഥം എന്നിവയോടെ വഴിനീളമുള്ള ഉറികൾ അടിച്ചുടച്ച് ഘോഷയാത്ര ഉച്ചയോടെ ഗുരുവായൂർ ക്ഷേത്രസന്നിധിയിലേക്ക് എത്തിച്ചേരും. വൈകിട്ട് 4 മണിക്ക് മമ്മയൂരിൽ നിന്ന് ഘോഷയാത്ര ആരംഭിക്കും. ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ എല്ലാ നടകളിലും കെട്ടുകാഴ്ച അവതരിപ്പിച്ച ശേഷം ക്ഷേത്രസന്നിധിയിൽ സമാപിക്കും. ദർശനത്തിനെത്തുന്ന എല്ലാ ഭക്തർക്കും വിശേഷാൽ പ്രസാദ ഊട്ട് നൽകും. വിഐപി സ്പെഷ്യൽ ദർശനങ്ങൾക്ക് രാവിലെ 6 മുതൽ നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ സാംസ്കാരിക സമ്മേളനത്തിന്റെ ഉദ്ഘാടനവും ശ്രീ ഗുരുവായൂരപ്പൻ ക്ഷേത്ര കലാ പുരസ്കാര സമർപ്പണവും ദേവസ്വം വകുപ്പ് മന്ത്രി ശ്രീ വി എൻ വാസവൻ നിർവഹിക്കും. തുടർന്ന് വൈവിധ്യമാർന്ന കലാപരിപാടികൾക്ക് ഗുരുവായൂർ വേദിയാകും.
യേശുദിനം ശ്രീകൃഷ്ണന്റെ സ്നേഹത്തിന്റെയും അനുകമ്പയുടെയും ധർമ്മത്തിന്റെയും മഹത്തായ സന്ദേശത്തെ ഓർമ്മിപ്പിക്കുന്നതായി ഗവർണർ ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ ആശംസാ സന്ദേശത്തിൽ പറഞ്ഞു. കൃഷ്ണന്റെയും രാധയുടെയും വേഷം ധരിച്ച് ദിനമാഘോഷിക്കുന്ന കുട്ടികൾക്ക് അദ്ദേഹം ആശംസകൾ നേർന്നു. അധർമ്മങ്ങൾക്കെതിരായ പോരാട്ടങ്ങൾക്ക് ശക്തി പകരുന്നതും മനുഷ്യ മനസ്സുകളിലെ സ്നേഹവിശ്വാസങ്ങളെ ദൃഢപ്പെടുത്തുന്നതുമാകട്ടെ ഈ വർഷത്തെ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങളെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആശംസിച്ചു. ഭക്തജനങ്ങളുടെ മനസ്സിലെ പ്രിയ സങ്കല്പമാണ് ശ്രീകൃഷ്ണനെന്നും ലീലാകൃഷ്ണനായി ഓമനിക്കുന്ന ഈ സങ്കല്പം സ്നേഹത്തിന്റെയും വാത്സല്യത്തിന്റെയും പ്രതിരൂപമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കൂത്തുപറമ്പ്, കണ്ണവം, തൊടീക്കളം ശിവക്ഷേത്രത്തിലെ ശ്രീകോവിലിന്റെ വടക്കേ ചുവരിലെ ചിത്രങ്ങൾക്കിടയിൽ പെരിഞ്ചല്ലൂർ ബ്രാഹ്മണ സമ്പ്രദായത്തിൽ ശ്രീകൃഷ്ണന്റെ വേളിയും താലികെട്ടും ചിത്രീകരിച്ച അത്യപൂർവ ചുവർ ചിത്രം തിരിച്ചറിഞ്ഞു. ചുവർചിത്ര താന്ത്രിക ഗവേഷകനായ സുധീഷ് നമ്പൂതിരിയാണ് ഈ ചിത്രം തിരിച്ചറിഞ്ഞത്. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
തൊടീക്കളം ശിവക്ഷേത്രത്തിലെ 44 ചുവർ ചിത്രങ്ങൾക്ക് 400 വർഷത്തെ പഴക്കമുള്ളതായി ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ശ്രീകൃഷ്ണ രുക്മിണി വിവാഹം വൈദിക ഗൃഹ്യസൂത്ര സമ്പ്രദായത്തിലാണ് ക്ഷേത്രചുവരിൽ ചിത്രീകരിച്ചിട്ടുള്ളത് എന്നാണ് സുധീഷ് നമ്പൂതിരിയുടെ കണ്ടെത്തൽ. യാദവകുലത്തിൽ ജനിച്ച ശ്രീകൃഷ്ണന്റെ വിവാഹം പെരിഞ്ചല്ലൂർ വൈദിക ബ്രാഹ്മണ സമ്പ്രദായത്തിൽ ചിത്രീകരിച്ച അത്യപൂർവ ചുവർ ചിത്രമാണിത്. കോട്ടയം രാജവംശത്തിനുമേൽ പെരിഞ്ചല്ലൂർ വൈദിക ബ്രാഹ്മണരുടെ ആധിപത്യമുണ്ടായിരുന്നു എന്നതിന് തെളിവാണ് വൈദിക വേളിക്രിയ ചിത്രീകരണമെന്നും സുധീഷ് നമ്പൂതിരി പറയുന്നു.
ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. വയനാട് ഉരുൾപൊട്ടൽ ദുരിതബാധിതരുടെ പുനരധിവാസം ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ സർവകക്ഷിയോഗം വിളിച്ചു. വ്യാഴാഴ്ച വൈകിട്ട് 4:30 ഓൺലൈനായാണ് യോഗം. റവന്യൂ, വനം, ജലവിഭവം, വൈദ്യുതി, ഗതാഗതം, രജിസ്ട്രേഷൻ, ധനകാര്യം, പൊതുമരാമത്ത്, പട്ടികജാതി, പട്ടികവർഗ പിന്നാക്ക ക്ഷേമ മന്ത്രിമാർ, ചീഫ് സെക്രട്ടറി, അഡീഷണൽ ചീഫ് സെക്രട്ടറി എന്നിവരും പങ്കെടുക്കും. വയനാട് മുണ്ടക്കൈ ദുരന്തത്തെ തുടർന്ന് കാണാതായവർക്ക് വേണ്ടി ചാലിയാർ പുഴയിൽ നടത്തുന്ന തെരച്ചിൽ 26 ദിവസം പിന്നിട്ടു. കഴിഞ്ഞ 11 ദിവസത്തെ തെരച്ചിലിൽ മൃതദേഹങ്ങളോ ശരീരഭാഗങ്ങളോ കണ്ടെത്താനായിട്ടില്ല. 159 പേരെയാണ് ഇനി കണ്ടെത്താനുള്ളത്. സംസ്ഥാന മന്ത്രിസഭയുടെ 3-ാം വാർഷികത്തിന്റെ ഭാഗമായുള്ള 100-ദിന പരിപാടിയിൽ ഉൾപ്പെടുത്തി കാസർഗോഡ് മുനിസിപ്പൽ ടൌൺഹാളിൽ അടുത്ത മാസം 3-ന് തദ്ദേശ അദാലത്ത് നടക്കും. വകുപ്പ് മന്ത്രി എം ബി രാജേഷ് നേതൃത്വം നൽകും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കാസർഗോഡ് പ്രതിനിധി പി ജഗന്നിവാസൻ.
പൊതുജനങ്ങൾക്ക് ഓഗസ്റ്റ് 29 വരെ നിശ്ചിത വെബ് പോർട്ടലിൽ പരാതി സമർപ്പിക്കാം. അദാലത്ത് ദിവസമായ സെപ്റ്റംബർ 3 നേരിട്ടും അപേക്ഷകൾ സമർപ്പിക്കാം. പരാതികളും അപേക്ഷകളും പരിശോധിച്ച് മന്ത്രിയുടെ സാന്നിധ്യത്തിൽ തീർപ്പാക്കും. ബിൽഡിംഗ് പെർമിറ്റ്, കംപ്ലീഷൻ, ക്രമവൽക്കരണം, വ്യാപാര വാണിജ്യ വ്യവസായ സേവന ലൈസൻസ്, സിവിൽ രജിസ്ട്രേഷൻ, നികുതികൾ, ഗുണഭോക്തൃ പദ്ധതികൾ, പദ്ധതി നിർവഹണം, സാമൂഹ്യ സുരക്ഷാ പെൻഷൻ, മാലിന്യ സംസ്കരണം, പൊതുസൌകര്യങ്ങളും സുരക്ഷയും തുടങ്ങി നിരവധി വിഷയങ്ങളാണ് പരിഗണിക്കുന്നത്. ഇതുവരെ ഓൺലൈനായി 330 പരാതികൾ ലഭിച്ചു.
ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ മുഖ്യമന്ത്രി എല്ലാം വിശദീകരിച്ചിട്ടുണ്ടെന്ന് സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ. നിയമപരമായ കാര്യങ്ങളെക്കുറിച്ച് നിയമമന്ത്രിയും വിശദീകരിച്ചിരുന്നു. ഇക്കാര്യത്തിൽ കൂടുതലൊന്നും പറയാനില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ചിങ്ങന്നൂരിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു മന്ത്രി. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ നടപടികൾ കൈക്കൊള്ളുന്നതിൽ സർക്കാരിന് ഇരട്ടത്താപ്പെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. വേട്ടക്കാരെ സംരക്ഷിക്കുകയും ഇരകളെ അപമാനിക്കുകയും ചെയ്യുന്ന നടപടികളാണ് സർക്കാർ സ്വീകരിക്കുന്നത്. ഇടയ്ക്കിടെ അഭിപ്രായം മാറ്റിപ്പറയുന്ന സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ രാജിവെക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. സർക്കാർ പ്രഖ്യാപിച്ച അന്വേഷണ സംഘത്തിൽ പുരുഷന്മാരായ ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തിയതെന്തിനാണെന്നും അദ്ദേഹം ചോദിച്ചു. നേപ്പാളിൽ നടക്കുന്ന സാഫ് അണ്ടർ 20 ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് പുരുഷ സെമിഫൈനലിൽ ഇന്ത്യ ഇന്ന് ബംഗ്ലാദേശിനെ നേരിടും. കാഠ്മണ്ഡുവിലെ ANFA കോംപ്ലക്സിൽ ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 2:45 മത്സരം. US ഓപ്പൺ ടെന്നീസിന് ഇന്ന് തുടക്കം. 25-ാം ഗ്രാൻഡ്സ്ലാം എന്ന റെക്കോർഡ് ലക്ഷ്യമിട്ടിറങ്ങുന്ന ഡൊവാക് ജോക്കോവിച്ചാണ് പ്രധാന ശ്രദ്ധാകേന്ദ്രം. തുടരെ 2-ാം US ഓപ്പണാണ് ജോക്കോവിച്ച് ലക്ഷ്യമിടുന്നത്. ഉഭയകക്ഷി വ്യാപാര സാമ്പത്തിക ബന്ധങ്ങൾ ശക്തിപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ള 2-ാമത് ഇന്ത്യ സിംഗപ്പൂർ മന്ത്രിതല സമ്മേളനം ഇന്ന്. ശ്രീകൃഷ്ണ ജയന്തി ശോഭായാത്രയ്ക്കൊരുങ്ങി നാടും നഗരവും. സ്നേഹത്തിന്റെയും ധർമ്മത്തിന്റെയും മഹത്തായ സന്ദേശത്തെ ഓർമ്മിപ്പിക്കുന്ന സുദിനമെന്ന് ഗവർണർ. മനുഷ്യ മനസ്സുകളിലെ സ്നേഹവിശ്വാസങ്ങളെ ദൃഢപ്പെടുത്തുന്ന ആഘോഷമെന്ന് മുഖ്യമന്ത്രി. വയനാട് ഉരുൾപൊട്ടൽ ദുരിതബാധിതരുടെ പുനരധിവാസം ചർച്ച ചെയ്യാൻ സർക്കാർ വിളിച്ച സർവകക്ഷി യോഗം വ്യാഴാഴ്ച. ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ മുഖ്യമന്ത്രി പറഞ്ഞതിൽ കൂടുതലൊന്നും പറയാനില്ലെന്ന് സാംസ്കാരിക മന്ത്രി സതീശ് ചെറിയാൻ. നടപടി കൈക്കൊള്ളുന്നതിൽ സർക്കാരിന് ഇരട്ടക്കാപ്പെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. സാഫ് അണ്ടർ 20 ചാമ്പ്യൻഷിപ്പ് പുരുഷ സെമിയിൽ ഇന്ത്യ അല്പസമയത്തിനകം ബംഗ്ലാദേശിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.